أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب
അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ന് നമ്മുടെ ജൽസ സാലാന ആരംഭിക്കുകയാണ്. അള്ളാഹു തആല ഈ ജൽസയെ എല്ലാവിധത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. കാലാവസ്ഥ കാരണത്താൽ സംഘാടകർ ആശങ്കയിലാണ്. അസ്വസ്ഥരാകേണ്ടി വരുമോ? കുട്ടികളെയും കൊണ്ട് വിഷമിക്കുമോ? വീടുകളിൽ ചളിയും മറ്റും കൊണ്ട് അതിഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊക്കെ ഓർത്ത് മറ്റു ചില ആളുകളും ആശങ്കയിലാണ്. ഞാൻ ദുആ ചെയ്യുന്നു, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടു കൂട്ടരുടെയും ആശങ്കകൾ അവൻ തന്നെ അകറ്റിത്തരുമാറാകട്ടെ. സംഘാടകരുടെയും അതിഥികളുടെയും ബുദ്ധിമുട്ടുകളും ദൂരീകരിക്കുമാറാകട്ടെ. ഈ ജൽസ ഹജറത് മസീഹ മഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഇംഗിതപ്രകാരമാണ് ആരംഭിച്ചിട്ടുള്ളതെന്ന കാര്യം എപ്പോഴും ഓർക്കേണ്ടതാണ്. ആ മഹാത്മാവിനെ വിശ്വസിക്കുന്നവർ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ കുറച്ചു ദിവസം കഴിച്ചുകൂട്ടി വൈജ്ഞാനികവും ആത്മീയവുമായ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകുന്ന പ്രഭാഷണങ്ങൾ കേട്ട് തങ്ങളുടെ മതപരവും ജ്ഞാനപരവും ആത്മീയപരവുമായ അവസ്ഥയെ ഒരുക്കുന്നവരായി തീരുന്നതിനാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ദിനം അങ്ങേയറ്റം അനുഗ്രഹീതമാണ്. അള്ളാഹുവിന്റെ മസീഹ് തുടങ്ങിവെച്ച ഈ ആത്മീയ പരിപാടിയിൽ പങ്കെടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി മാത്രം നാം ഇവിടെ വരുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സ് അള്ളാഹുവിന്റെ തിരുസന്നിധിയിൽ പ്രണമിക്കാൻ വെമ്പൽ കൊള്ളുന്നതാണ്. നമ്മുടെ ദുആകളിൽ എന്റെ സർവശക്തനായ അള്ളാഹുവേ, ആകാശഭൂമിയുടെ അധികാരിയായ അള്ളാഹുവേ, ഞങ്ങൾ നിന്റെ മസീഹിന്റെ ക്ഷണം കേട്ട് ഉത്തരം നൽകിക്കൊണ്ട് ഈ സദസ്സിൽ വന്നിരിക്കുന്നു. ഇവിടെ നിന്റെയും നിന്റെ റസൂലിന്റെയും നാമത്തെ ഉയർത്തിപ്പിടിക്കാനായി പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിന്റെ നിയന്ത്രണത്തിൽ തന്നെയുള്ള ഈ കാലാവസ്ഥയെ ഞങ്ങളുടെ പരിപാടികളെ ഏതെങ്കിലും വിധത്തിൽ ദോഷകരമായി ബാധിക്കുന്നതിൽ നിന്ന് തടയണമേ എന്ന പ്രാർത്ഥനയും ഉൾപ്പെടുത്തിയാൽ തീർച്ചയായും അള്ളാഹു ഈ കാലാവസ്ഥയുടെ ദോഷങ്ങളിൽ നിന്നും നമ്മെ രക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പരിപാടികൾ നല്ല നിലയിൽ നടത്താൻ ഭാഗ്യം നൽകുന്നതായിരിക്കും. കാലാവസ്ഥ നമ്മുടെ പരിപാടികളിൽ ഒരു തരത്തിലുള്ള തടസ്സത്തിനും കാരണമാവുകയില്ല ഇൻഷാ അല്ലാഹ്. അങ്ങനെയായിത്തീരാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് ഓർമ്മയുണ്ട്, ഡിസംബർ മാസത്തിലെ തണുപ്പുകാലത്തായിരുന്നു റബവയിൽ ജൽസ നടത്തിയിരുന്നത്. ചിലപ്പോൾ മഴയും ഉണ്ടാകുമായിരുന്നു. തുറന്ന മൈതാനിയിലായിരുന്നു ജൽസ നടത്തിയിരുന്നത്. ഇവിടെ പുല്ലുകളുണ്ട്, ഒരു പരിധിവരെ ചളിയും കുറവുണ്ട് എന്നല്ല, പന്തലിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. പക്ഷേ അവിടെ തുറന്ന മൈതാനത്ത് നിലത്ത് വിരിച്ചിരുന്നത് വൈക്കോലായിരുന്നു. ഇങ്ങനെയൊക്കെയായിട്ടും ആളുകൾ ഇരുന്ന് ജലസയുടെ പരിപാടികൾ സമാധാനത്തോടെ കേട്ടു. അവരുടെ വിശ്വാസത്തിന്റെ ചൂടിനെ കാലാവസ്ഥ ഒരിക്കലും ബാധിച്ചില്ല. കാദിയാനിൽ കൊടും തണുപ്പിൽ ജൽസയിൽ പങ്കെടുക്കാൻ തണുപ്പൊട്ടുമില്ലാത്ത സ്ഥലത്തു നിന്നും ആളുകൾ വരാറുണ്ട്. അവരുടെ നാട്ടിൽ കൊടും തണുപ്പോ അത്യുഷ്ണമോ ഇല്ലാത്ത മധ്യമ കാലാവസ്ഥയാണ്. അവർക്ക് തണുപ്പ് അനുഭവിച്ച് ശീലമേയില്ല. ഇക്കാരണത്താൽ അവരുടെ പക്കൽ ചൂടുവസ്ത്രങ്ങളും ഉണ്ടാകാറില്ല. പക്ഷേ കൊടും തണുപ്പിലും അവർ സ്വസ്ഥതയോടെയിരുന്ന് ജൽസാ പരിപാടികൾ കേൾക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. വളരെ താല്പര്യത്തോടെയാണ് അവർ ജൽസയിൽ പങ്കെടുക്കാൻ വരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരിക്കൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മഹുള്ള ഖാനയിൽ പര്യടനം നടത്തുകയായിരുന്നു. ജമാഅത്തിനെ സംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കനത്ത മഴ തുടങ്ങി. തുറന്ന മൈതാനിയിലായിരുന്നു സമ്മേളനം. പന്തലുകളൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു തണലുപോലും ഉണ്ടായിരുന്നില്ല. ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മഹുള്ളാന് ഒരു ചെറിയ കുട പിടിച്ചു കൊടുത്തിരുന്നിട്ടും ആ മഹാത്മാവ് നനഞ്ഞുകുളിച്ചു. കുടയൊന്നും പ്രയോജനപ്പെട്ടില്ല. ജനങ്ങൾ മഴയെ അവഗണിച്ചുകൊണ്ട് നിശബ്ദരായി ആ മഹാത്മാവിന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നു. കുറഞ്ഞത് 20-25 മിനിറ്റോ അരമണിക്കൂറോ കനത്ത മഴയിൽ നിന്ന് അവർ ആ പ്രസംഗം മുഴുവൻ കേട്ടു. ആരും അവരവരുടെ സ്ഥാനത്ത് നനങ്ങിയില്ല. അവരുടെ മുട്ടുവരെ വെള്ളം പൊങ്ങിയിരുന്നു. ബൂട്ടും വസ്ത്രവുമെല്ലാം നനഞ്ഞു കുതിർത്തു. ഞാൻ രണ്ടു വർഷം മുമ്പേ തൻസാനിയയിൽ പര്യടനം നടത്തിയ അവസരത്തിൽ സ്ത്രീകളെ സംബോധന ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായി മഴ പെയ്തു. അവിടുത്തെ പന്തലുകൾ ഇതുപോലെ ഉറപ്പുള്ളതൊന്നുമല്ല. താങ്ങുകളും അധികം കൊടുത്തിരുന്നില്ല. പന്തൽ വേണ്ടവിധം ഇടാത്തത് കാരണം കോരിച്ചൊരിയുന്ന മഴയിൽ വെള്ളമൊഴുകി പുറത്തേക്ക് പോകാതെ മുകളിൽ കെട്ടിനിന്നു. അങ്ങനെ വെള്ളത്തിന്റെ ഭാരത്താൽ ഒരു ഭാഗത്തെ തറപ്പാള വലിയൊരു ശബ്ദത്തോടെ പൊട്ടി താഴെ വീണു. വെള്ളം ശക്തിയായി താഴേക്ക് പതിച്ചു. പക്ഷേ സ്ത്രീകളും കുട്ടികളും ഒരുവിധത്തിലുള്ള ബഹളവും കൂടാതെ നിശബ്ദരായിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. സ്ത്രീകൾക്ക് ക്ഷമയില്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അതല്ല അവിടെ ഞാൻ കണ്ടത്. ആഫ്രിക്കയിലെ ദൂരദൂര നാടുകളിൽ നിന്ന് പുതിയതായി ബൈഅത്ത് ചെയ്ത് ആദ്യമായി ജൽസയിൽ പങ്കെടുക്കാൻ വന്നവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള അസ്വസ്ഥതയും പ്രകടിപ്പിക്കാതെ അവർ പ്രസംഗം കേട്ടു. ശക്തമായ നിലയിൽ അവരുടെ മേൽ വെള്ളം വീഴുന്നുണ്ടെന്ന് എനിക്ക് തോന്നാത്ത വിധം അവർ നിശബ്ദത പാലിച്ചു. കുറച്ചാളുകൾ അടിമുടി നനയുകയും ചെയ്തു. അതിനുശേഷം പന്തലിന്റെ ഓരോ ഭാഗങ്ങൾ പൊട്ടിവീണുകൊണ്ടിരുന്നു. വളരെ ഗർജനത്തോടെയാണ് വെള്ളം പതിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സ്ത്രീകളും കുട്ടികളും നിശബ്ദരായിരുന്നു. അതുകൊണ്ട് ആഫ്രിക്കയിലോ ഏഷ്യയിലോ യൂറോപ്പിലോ വസിക്കുന്ന ഒരു അഹമ്മദിയുടെയും ഈമാന്റെ അഭിനിവേശത്തെ കാലാവസ്ഥ ഒരിക്കലും ബാധിക്കുകയില്ല. വെളിയിൽ നിന്ന് വരുന്നവർ വന്നേക്കാം, പക്ഷെ സദ്ദേശവാസികൾ കനത്ത മഴ കാരണത്താൽ വരാനിടയില്ലെന്ന് ഇവിടെ ആരോ എന്നോട് പറയുകയുണ്ടായി. പക്ഷേ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എന്റെ മുമ്പിൽ ധാരാളം ആളുകൾ ഇരിക്കുന്നു. ട്രാഫിക് തടസ്സത്തിൽ കുടുങ്ങി ചിലർക്ക് ഇപ്പോൾ ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ കഠിനമായ കാലാവസ്ഥയ്ക്ക് നമ്മുടെ ഈമാന്റെ ചൂടിന് ഒരു തടസ്സവും ഉണ്ടാക്കാനും കഴിയില്ല. ഒരിക്കലും തടസ്സമുണ്ടാക്കുകയുമില്ല. അതുകൊണ്ട് മഴ ഉണ്ടാകണമെന്നും ആ കാലാവസ്ഥയിൽ നാം ജൽസ പരിപാടികൾ കേൾക്കണമെന്നുമാണ് അള്ളാഹു ആഗ്രഹിക്കുന്നതെങ്കിൽ ജൽസയുടെ ഒരുക്കങ്ങൾ ഒരിക്കലും അലങ്കോലപ്പെടുകയില്ലെന്നും നിങ്ങൾ പരിപൂർണമായും ഇതിനോട് സഹകരിക്കുമെന്നുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ കുറച്ചാളുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കുറച്ചാളുകൾ വഴിയിലാണുള്ളത്. എന്തായാലും ഇൻഷാല്ലാ ജനസാന്നിധ്യത്തെയും കാലാവസ്ഥ അധികം ബാധിക്കുകയില്ല. എങ്കിലും അള്ളാഹു ഇതിന്റെ ദുഷ്ഫലത്തിൽ നിന്നും നമ്മയെല്ലാം കാത്തുരക്ഷിക്കുന്നതിനും ഈ മഴയും ഈ കാലാവസ്ഥയും അള്ളാഹുവിന്റെ വെറുപ്പുളവാക്കുന്നവരാകാതിരിക്കുന്നതിനും നാം തീർച്ചയായും ദുആ ചെയ്യേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വ ഖൈറമാ ഫീഹാ വ ഖൈറമാ ഉർസിലത് ബിഹി വ ഔദു ബിക മിൻ ശർരിഹാ വ ശർരിമാ ഫീഹാ വ ശർരിമാ ഉർസിലത് ബിഹി. അല്ലാഹുവേ, ഞാൻ നിന്നോട് ഈ മഴയുടെയും കാറ്റിന്റെയും ശക്തമായ പൊടിക്കാറ്റിന്റെയും ബാഹ്യവും ആന്തരികവുമായ നന്മയും ക്ഷേമവും നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഏതൊരു നന്മയോടുകൂടിയാണോ ഇത് അയക്കപ്പെട്ടിട്ടുള്ളത് ആ നന്മയും ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിതിന്റെ ബാഹ്യവും ആന്തരികവുമായ ഉപദ്രവത്തിൽ നിന്ന് ഏതൊരു ഉപദ്രവത്തോടുകൂടിയാണോ ഇത് അയക്കപ്പെട്ടിട്ടുള്ളത് ആ ഉപദ്രവത്തിൽ നിന്നും നിന്നോട് അഭയം തേടുന്നു. അതിനാൽ അള്ളാഹുവിനോട് അഭയം തേടിക്കൊണ്ട് അവന്റെ മുമ്പിൽ പ്രണാമം ചെയ്യുക. അള്ളാഹുവിൽ നിന്ന് എപ്പോഴും നമുക്ക് നല്ലതെത്തിക്കൊണ്ടിരിക്കുമാറാകട്ടെ. എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ദിനങ്ങളിൽ പ്രത്യേകമായ നിലയിൽ ദുആയിൽ ശക്തി ചെലുത്തുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടനിലും മറ്റു രാജ്യങ്ങളിലും മഴയും കാറ്റും മൂലം നിരവധി നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് ഒരിടത്ത് ഒരുമിച്ചുകൂടി ദുആ ചെയ്യാൻ അവസരം നൽകിയിരിക്കുന്നു. ഈ അവസരത്തെ നാം പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ പ്രയാസകരമായിട്ടൊന്നും തന്നില്ല. കാലാവസ്ഥാ നിരീക്ഷകർ അടുത്ത 2-3 ദിവസം മഴയുണ്ടാകുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മെ ഈ മഴയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജൽസ സമംഗളം സമാപിക്കുമാറാകട്ടെ. ജൽസയുടെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് മടങ്ങാൻ സൗഭാഗ്യം തന്നരുളുമാറാകട്ടെ. അള്ളാഹു നമ്മെ എപ്പോഴും അവന്റെ അനുഗ്രഹങ്ങൾക്ക് അനന്തരാവകാശികളാക്കുമാറാകട്ടെ. ഇപ്പോൾ ജൽസയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അതിഥികളോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചിലർ ആദ്യമായി ജൽസയിൽ പങ്കെടുക്കുന്നവരായിട്ടുണ്ട്. അധികം പേരും വർഷങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ ഇവരെയും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യം വരുന്നു. ഉദ്യോഗസ്ഥന്മാരോട് ഒരുപാട് കാര്യങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്താനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അതിഥികളോടും ആതിഥേയരോടും അവർ പരസ്പരം ശ്രദ്ധിച്ച് പെരുമാറണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു ഹദീസിൽ വന്നിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ തന്റെ അതിഥിയെ ആദരിച്ചു കൊള്ളട്ടെ. അതിഥി സൽക്കാരം 3 ദിവസമാണ്, അതിനപ്പുറമുള്ളത് അവന് സദഖയാണ്. തന്റെ സഹോദരനെ കുറ്റത്തിൽ അകപ്പെടുത്തുവോളം അവന്റെ അടുത്ത് അതിഥിയായി താമസിക്കൽ ഒരു മുസ്ലിമിനും അനുവദനീയമല്ല. ഒരു സത്യവിശ്വാസി അതിഥിക്ക് ആതിഥ്യം നൽകണമെന്നത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നതിനുള്ള ഒരു നിബന്ധനയാണ്. പറഞ്ഞു, അതിഥിയെ ആദരിക്കുക. ആദരവെന്ന് പറയുന്നത് സന്തോഷത്തോടുകൂടി അതിഥിയെ സൽക്കരിക്കുകയും തുറന്ന കൈയോടെ അവരെ സ്വീകരിക്കുകയും വീട്ടിൽ വിളിച്ചുകൊണ്ടു വരികയും അതിഥിയുടെ വികാരത്തിന് ക്ഷതമേൽക്കുന്ന ഒരു കാര്യവും പറയാതിരിക്കുകയും അതിഥിയെ ബഹുമാനിക്കുകയും വായകൊണ്ട് മാത്രമല്ല മറിച്ച് പ്രവർത്തനം കൊണ്ടും അതിഥിയോട് ആത്മാർത്ഥതയോടെ പെരുമാറുകയും ചെയ്യുക എന്നതാണ്. അതിഥിയുടെ വരവ് പ്രയാസത്തിന് കാരണമായെന്ന് അയാൾക്ക് തോന്നാൻ ആതിഥേയന് ഇട നൽകരുത്. അവരവരുടെ കഴിവിനനുസരിച്ച് നല്ല നിലയിൽ അതിഥികളുടെ താമസത്തിനും ഭക്ഷണത്തിനുമുള്ള ഏർപ്പാട് ചെയ്യേണ്ടതാണ്. ഇതെല്ലാം ഒരു സത്യവിശ്വാസി തന്റെ അതിഥിക്കായി ചെയ്യുന്നത് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കും. ഓരോരുത്തർക്കും അവരവരുടേതായ മാർഗങ്ങളും നിർബന്ധാവസ്ഥകളും ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു ദിവസം നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നാലും അത് സഹിക്കുക. ഇതിനുശേഷം പൊതുവായ അതിഥി സൽക്കാരമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറണമെന്നും ആതിഥേയന് കൂടുതൽ ഭാരമാകരുതെന്നും, കൂടുതൽ ഭാരമിടുക എന്നത് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും ദൃഷ്ടിയിൽ നല്ല കാര്യമല്ലെന്നും അതിഥിയെയും ഓർമ്മിപ്പിച്ചു. 3 ദിവസത്തിന് ശേഷമുള്ള ആതിഥ്യം സദഖയായിരിക്കുമെന്നും പറഞ്ഞു. അങ്ങനെ ദരിദ്രരായ പട്ടിണിപ്പാവങ്ങൾക്കാണ് സദഖ നൽകാറുള്ളത്. അങ്ങേയറ്റം ദരിദ്രരായ പട്ടിണിപ്പാവങ്ങൾക്കാണ് സദഖ നൽകാറുള്ളത്. അതിഥിയോടും ആതിഥേയനോടും അവരുടെ കടമകൾ എന്തൊക്കെയാണെന്ന് വിസ്തരിച്ചു പറഞ്ഞുകൊണ്ട് അവരെ ആവശ്യമില്ലാത്ത ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ഇരുവരുടെയും സ്നേഹബന്ധം നിലനിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഉപദേശിച്ചിട്ടുള്ളത്. അതിഥി ആതിഥേയന് കൂടുതൽ ഭാരമാകാത്തിടത്തോളം ഈ സന്തോഷവും സ്നേഹവും നിലനിൽക്കുന്നതാണ്. ആവശ്യമില്ലാതെ അതിഥികൾ ആതിഥേയന്റെ മേൽ ഭാരമിടുകയോ ദീർഘകാലം ആതിഥ്യം പറ്റിക്കൊണ്ടിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് ആതിഥ്യമല്ല, പ്രത്യുത സദഖയാണ്, എന്നല്ല നിർബന്ധിച്ചു വാങ്ങുന്ന സദഖയാണ്. ഒരു മനോഹരമായ സമൂഹം സ്ഥാപിതമാവുന്നതിന് ഇരുകക്ഷിയും തങ്ങളുടെ കടമകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഇവിടെ ജൽസയിൽ പങ്കെടുക്കാൻ പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ദൂരം കാരണത്താലും യാത്രയ്ക്കുള്ള ടിക്കറ്റിന് തടസ്സം നേരിടുന്നതിനാലും നിർബന്ധിതരായി കൂടുതൽ ദിവസം ചിലപ്പോൾ താമസിക്കേണ്ടി വരും. അതിനാൽ ജമാഅത്തും 15 ദിവസം വരെ ആതിഥ്യം നൽകാറുണ്ട്. എല്ലാ അതിഥികളും ഇവിടെ വന്നിട്ടുള്ളത് ജൽസയിൽ നിന്ന് ഫലമെടുക്കാനാണ്. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ജൽസയിൽ പങ്കെടുക്കുന്നവർക്കായി ചെയ്തിട്ടുള്ള പ്രാർത്ഥനകളിൽ ഭാഗഭാക്കാകാനാണ്. ജമാഅത്തിന്റെ വ്യവസ്ഥിതിക്കോ സുഹൃത്തുക്കൾക്കോ വിഷമമുണ്ടാക്കുന്നതും ആതിഥ്യത്തിന് ക്ഷതമേൽക്കുന്നതുമായ ഒന്നും പ്രകടിപ്പിക്കാതിരിക്കാൻ അതിഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. 15 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ആതിഥേയനോട് കാലേക്കൂട്ടി പറഞ്ഞിട്ടുള്ള ദിവസത്തിനുള്ളിൽ തിരിച്ചുപോകത്തക്ക വിധം സ്വയം പ്രോഗ്രാം തയ്യാറാക്കുക. പെട്ടെന്ന് പോകാൻ തീരുമാനമെടുത്തു കഴിഞ്ഞ പാകിസ്ഥാനിൽ നിന്ന് വന്ന അധികം ആളുകളും എന്നെ കണ്ടുകഴിഞ്ഞു. അവർ ജൽസയിൽ പങ്കെടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് വന്നിട്ടുള്ളത്. പക്ഷേ ചിലർ ഇവിടെ താമസിച്ചിട്ട് സ്വന്തം ജോലിയെടുക്കുകയും ജമാഅത്തിന് ഭാരമായി തീരുകയും ചെയ്യാറുണ്ട്. ഇതുപോലെ തന്നെ വിസ സംഘടിപ്പിച്ച് ഇവിടെ കൂടാമെന്ന ഉദ്ദേശത്തോടെ വരുന്ന ചിലരുമുണ്ട്. കഴിഞ്ഞ വർഷവും ഇങ്ങനെ ചിലർ വന്നിരുന്നു. ഞാൻ എപ്പോഴും തുറന്നു പറയാറുള്ള കാര്യമാണിത്. ഇപ്പോഴും ഇത് ആവർത്തിക്കുകയാണ്. ജൽസയിൽ പങ്കെടുക്കാൻ വരുന്നവർ ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അല്ലെങ്കിൽ ഏത് രാജ്യത്തു നിന്ന് വന്നവരാണെങ്കിലും അവർക്ക് ബ്രിട്ടീഷ് എംബസി വിസ നൽകിയിട്ടുള്ളത് ജൽസയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ്. ജമാഅത്തിലെ അംഗങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ് എംബസി വിസ നൽകുന്നത്. ആ വിശ്വാസത്തിന് ഒരിക്കലും കോട്ടം തട്ടാൻ അനുവദിക്കരുത്. അത് മുഖേന ജമാഅത്തിന് ചീത്തപ്പേരുണ്ടാകുന്നു. വരും വർഷങ്ങളിൽ ജൽസയിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഇക്കാരണത്താൽ വിഷമം നേരിടും. അവർക്ക് വിസ നിഷേധിക്കപ്പെടും. ഇത് സംബന്ധമായി മറ്റൊരു കാര്യം കൂടി ഓർക്കുക. ചില ആളുകൾ മറ്റു ചില യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ പോയും ഇങ്ങനെ പ്രവർത്തിക്കാറുണ്ട്. ഇതിനും അവർക്ക് അനുവാദമില്ല. ജൽസയിൽ പങ്കെടുക്കുക എന്ന ഉദ്ദേശത്തെ പവിത്രമായി കാത്തുസൂക്ഷിക്കേണ്ടതാണ്. ജൽസയുടെ അനുഗ്രഹത്തെ പ്രാപിച്ച ശേഷം എത്രയും വേഗം തിരിച്ചു പോകാൻ കഴിയുമോ അത്രയും വേഗം പോകേണ്ടതുമാണ്. പിന്നീടൊരു കാര്യം അതിഥിയോടും ആതിഥേയനോടും പറയാനുള്ളത്, ഇവിടെ പുറം ദേശത്തു നിന്ന് വരുന്ന അതിഥികളുമുണ്ട്, തദ്ദേശീയരായ അതിഥികളുമുണ്ട്. മതപരമായ ഉദ്ദേശപ്രാപ്തിക്കു വേണ്ടി മാത്രമാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ ജൽസയ്ക്ക് അടിത്തറയിട്ടത്. അതുകൊണ്ട് ഇതിലെല്ലായിടത്തും എല്ലാ അവസരത്തിലും ഇസ്ലാമികമായ സ്വഭാവങ്ങൾ പ്രകടമാകേണ്ടത് നിർബന്ധമാണ്. ഒരു ഹദീസിൽ വന്നിരിക്കുന്നു, ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുക്കൽ വന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയെ കാണുമ്പോൾ എന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയുന്നു, കണ്ണിന് കുളിർമയുണ്ടാകുന്നു. അതുകൊണ്ട് അങ്ങ് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് എനിക്ക് പറഞ്ഞു തരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു എല്ലാ വസ്തുക്കളും സൃഷ്ടിച്ചത് വെള്ളം കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ തനിക്ക് സ്വർഗത്തിൽ സമാധാനത്തോടെ പ്രവേശിക്കാൻ കഴിയുന്നതിനുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞു തരിക എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാം പറയുക, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, ചാർച്ചയെ ചേർത്ത് നിർത്തുക, ജനങ്ങൾ ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നമസ്കരിക്കുക, അങ്ങനെയായാൽ സമാധാനത്തോടെ നീ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. മറ്റൊരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, നീ അറിയുന്നവർക്കും അറിയാത്തവർക്കും സലാം പറയുക എന്നാണ്. ഇതാണ് ഇസ്ലാമികമായി ഉത്കൃഷ്ട സ്വഭാവം, സലാം പ്രചരിപ്പിക്കുക. കാരണം സലാം എത്തിക്കുക എന്നതിന്റെ അർത്ഥം ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പരസ്പരം കൈമാറുക എന്നതാണ്. ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ സന്ദേശം കൊണ്ട് മനസ്സിലെ വെറുപ്പും പൊരുത്തക്കേടും അകലുന്നു. ചില കുടുംബ ബന്ധങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് വൈരാഗ്യം തലപൊക്കുന്നത്. അത് വളർന്നു വളർന്ന് പരസ്പരം കാണണമെന്ന ചിന്ത പോലും അവസാനിച്ചു പോകുന്നു. സലാം പറയുന്നത് പോകട്ടെ, ഒരാൾക്ക് മറ്റൊരാളെ കാണുന്നത് പോലും സഹിക്കുന്നില്ല. അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പരസ്പരം സലാം പറയുക എന്ന്. ഈ ദിനങ്ങളിൽ ഈ അന്തരീക്ഷത്തെ ശരിക്കും പ്രയോജനപ്പെടുത്തണം. വൈരാഗ്യമുള്ളവർ തന്നെത്താൻ കെട്ടിപ്പൊക്കിയ പകയുടെ ഭിത്തിയെ ഇടിച്ചു നിരത്തി അത് അവസാനിപ്പിക്കുക. മുന്നോട്ട് ചെന്ന് സലാം പറയുക. ഏതൊരാത്മീയ അന്തരീക്ഷത്തിൽ നിന്ന് അനുഗ്രഹം തേടാനാണോ നിങ്ങൾ വന്നിട്ടുള്ളത് അതിന്റെ യഥാർത്ഥ അനുഗ്രഹം പ്രാപിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം ജൽസയുടെ ഉദ്ദേശങ്ങളിലൊന്ന് പറഞ്ഞത്, നവ അഹമ്മദികളും പഴയകാല അഹമ്മദികളും പരസ്പരം കണ്ടുമുട്ടുകയും അങ്ങനെ സ്നേഹബന്ധവും സാഹോദര്യ ബന്ധവും വളർത്തുകയും ചെയ്യുക എന്നാണ്. പഴയ ബന്ധങ്ങൾ തന്നെ അലങ്കോലപ്പെട്ടതാണെങ്കിൽ പുതിയ ബന്ധം കെട്ടുറപ്പുള്ളതാകുന്നത് എങ്ങനെ? പഴയ സ്വാധീനം പുതിയ ബന്ധങ്ങളിലും ഉണ്ടാവും. ഈ ദിനങ്ങളെ പ്രയോജനപ്പെടുത്തി പുതിയതായി പരിചയപ്പെട്ട സ്നേഹബന്ധത്തിൽ അഭിവൃദ്ധിപ്പെടുന്നതിനോടൊപ്പം ഈ ആത്മീയ അന്തരീക്ഷത്തിന്റെ അനുഗ്രഹത്തെ പ്രയോജനപ്പെടുത്തി പൊട്ടിപ്പോയ ബന്ധങ്ങളും കൂട്ടിച്ചേർക്കുക. സലാം പ്രചരിപ്പിക്കുക, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നവരായി തീരുക. ഇതുകൂടാതെ പരസ്പരം സലാം പറയുന്ന ദൃശ്യവും കാണേണ്ടതാണ്. ഇതാണ് സ്നേഹത്തിന് നിദാനമായിരിക്കുന്നത്. ഇങ്ങനെ പരസ്പരം സ്നേഹം വളരുന്നതാണ്. ഡ്യൂട്ടിയിലുള്ളവർക്കും മറ്റെല്ലാവർക്കും ഇത് ബാധകമാണ്. ഞാൻ മുമ്പേ എന്ന വിചാരത്തോടെ സലാം പറയേണ്ടതാണ്. ഈ സമാധാനത്തിന്റെ അന്തരീക്ഷം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ വലിച്ചെടുക്കുന്നതായി തീരണം. ഭക്ഷണം നൽകുക, ആവശ്യക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുക തുടങ്ങിയവയും സ്നേഹം പരത്താനുള്ള മാർഗമാണ്. പറഞ്ഞു, നിങ്ങൾ ചാർച്ചയെ ചേർക്കുക, കുടുംബ ബന്ധങ്ങളെ ആദരിക്കുക. പിന്നീട് പറഞ്ഞു, നിർബന്ധമാക്കപ്പെട്ട നമസ്കാരങ്ങളും ഐച്ഛികമായ നമസ്കാരങ്ങളും അനുഷ്ഠിക്കുക. ഈ ദിനങ്ങളിൽ ഇവിടെ ഒരുമിച്ച് താമസിക്കുന്നവർ മിക്കവരും നഫലുകളിൽ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ വീടുകളിൽ താമസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. കുടുംബ ബന്ധുക്കളുമൊത്ത് പാതിരാത്രി വരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് പകരം ഈ മൂന്ന് ദിനങ്ങളിൽ നിങ്ങളുടെ നിർബന്ധ നമസ്കാരത്തിനുള്ള ഏർപ്പാട് ചെയ്യുക. നഫലുകൾക്കുള്ള ഏർപ്പാടും ചെയ്യുക. സമയത്തുറങ്ങിയില്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കാനും പ്രയാസമുണ്ടാകും. അതുകൊണ്ട് സമയത്തുറങ്ങുകയും നഫലുകൾ നമസ്കരിക്കുകയും ചെയ്യുക. ഈ ജൽസയുടെ ആത്മീയ അനുഗ്രഹത്തിൽ നിന്ന് യഥാർത്ഥ നിലയിൽ ഫലമെടുക്കാൻ ഇത് അനിവാര്യമാണ്. ഇക്കാര്യങ്ങൾ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അള്ളാഹുവിന്റെ റസൂൾ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. സലാം പറയുന്നതിനെ സംബന്ധിച്ച് സ്വഹാബിമാരുടെ ജീവിത രീതി കൂടി പറയാം. നിവേദനത്തിൽ വന്നിരിക്കുന്നു, ഒരു ദിവസം ഒരു സഹാബി മറ്റൊരു സഹാബിയുടെ വീട്ടിൽ പോയി. അദ്ദേഹത്തിന് സലാം പറഞ്ഞു. ചന്തയിലേക്ക് പോകാൻ അയാളെ ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ അയാളോടൊപ്പം ആ മനുഷ്യനും ചന്തയിൽ പോയി. കുറച്ചുനേരം ചന്തയിലൊക്കെ ചുറ്റിക്കറങ്ങി ഒരു സാധനവും വാങ്ങാതെ അയാൾ വീട്ടിൽ തിരിച്ചു പോന്നു. കുറച്ചു ദിവസത്തിന് ശേഷം വീണ്ടും ആ സഹാബി തന്റെ ആദ്യ സുഹൃത്തിന്റെ വീട്ടിൽ പോയി, ചന്തയിലേക്ക് പോകാൻ ക്ഷണിച്ചു. ആദ്യത്തെ സഹാബി പറഞ്ഞു, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പേയും നിങ്ങൾ ചന്തയിൽ പോയിരുന്നു, എന്നിട്ട് ചുറ്റിക്കറങ്ങി തിരിച്ചു വരികയാണ് ചെയ്തത്. സാധനങ്ങളൊന്നും വാങ്ങിയില്ല. ഇന്നും അങ്ങനെ തന്നെയാണെങ്കിൽ താങ്കൾക്ക് ചന്തയിൽ പോകേണ്ട ആവശ്യമെന്ത്? അയാൾ പറഞ്ഞു, ഞാൻ ചന്തയിൽ പോകുമ്പോൾ ആളുകൾ നമുക്ക് സലാം പറയുന്നു, നമ്മൾ അവർക്ക് സലാം മടക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ പരസ്പരം സമാധാനത്തിന്റെ പ്രാർത്ഥന നൽകുകയാണ് ചെയ്യുന്നത്. അത് മുഖേന പരസ്പരമുള്ള സ്നേഹം വർദ്ധിക്കുന്നു. ഇങ്ങനെ പല രീതിയിലും അതിനായി അവർ ചിന്തിച്ചിരുന്നു. പരസ്പരം പ്രാർത്ഥിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ ആരാധനാകർമ്മങ്ങളിലേക്ക് ശ്രദ്ധിക്കുവാനും സാധിക്കും. ഇതിലേക്ക് സത്യവിശ്വാസി ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു ഈ അന്തരീക്ഷം നിങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുകയാണ്. ഇതിനെ പ്രയോജനപ്പെടുത്തുക. നടത്തിപ്പ് സംബന്ധമായ ചില കാര്യങ്ങളിലേക്കും നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ജൽസയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഈ കാര്യം ഓർമ്മിക്കേണ്ടതാണ്. മഴ കാരണം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിൽ മുഖ്യമായ പ്രശ്നം വാഹനങ്ങളുടെ പാർക്കിംഗ് സംവിധാനമാണ്. ഇതിനുവേണ്ടി സംഘാടകർ ഇവിടെ നിന്ന് 2-3 മൈൽ ദൂരെ ഒരു സംവിധാനം ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ പലരും അത് കണ്ടുവന്നിട്ടുണ്ടാകാം. അവിടെ നിന്ന് മിനി ബസ്സിൽ പോക്കുവരവിനുള്ള ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. ജൽസയിൽ പങ്കെടുക്കുന്നവർ സംഘാടകരുമായി പൂർണ്ണമായും സഹകരിക്കേണ്ടതാണ്. ഹദീഖത്തുൽ മഹദിയിൽ തന്നെ പാർക്ക് ചെയ്യണമെന്ന് വാശി പിടിക്കരുത്. സംഘാടകരിൽ നിന്ന് അനുവാദം കിട്ടിയാൽ നിങ്ങൾക്ക് അവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു പരിധിവരെ സംഘാടകർ അനുവാദം നൽകി തുടങ്ങിയിട്ടുണ്ട്. മഴ കാരണം മണ്ണിളകി ചളിയായിരിക്കുകയാണ്. അതുകൊണ്ട് സംഘാടകരോട് പൂർണ്ണമായും സഹകരിക്കുക. ഇപ്രകാരം തന്നെ പോക്കുവരവിനുള്ള മിനി ബസ്സുകളിലും തങ്ങളുടെ ഊഴം കാത്തുനിന്ന് കയറേണ്ടതാണ്. അച്ചടക്കത്തോടുകൂടി വരികയും പോവുകയും ചെയ്യുക. കഴിഞ്ഞ വർഷം ജമാഅത്തിന്റെ അച്ചടക്കം ഇവിടുത്തെ പോലീസിനെയും നാട്ടുകാരെയും വല്ലാതെ ആകർഷിച്ചിരുന്നു. ഇതൊരിക്കലും നഷ്ടപ്പെടാൻ അനുവദിക്കരുത്. എന്നല്ല, മുമ്പത്തേക്കാൾ കൂടുതൽ അച്ചടക്കം പാലിച്ചുകൊണ്ട് നമ്മൾ ഏതവസ്ഥയിലും അച്ചടക്കം പാലിക്കുന്നവരാണെന്ന് സ്ഥാപിച്ചു കാണിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാന കാര്യം സെക്യൂരിറ്റിയെ സംബന്ധിച്ചാണ്. ഈ ജൽസയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും എല്ലാ വിഭാഗങ്ങളുടെയും ഉദ്യോഗസ്ഥന്മാരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ പരിസരം എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു സാധ്യതയെയും തള്ളിക്കളയാൻ പറ്റാത്ത വിധമാണ് ഇന്ന് ലോകത്തിന്റെ സ്ഥിതി. ഇത് സംബന്ധമായി ഞാൻ സ്ത്രീകളോട് പ്രത്യേകമായും പറയുന്നു. അവർ ചിലപ്പോൾ പരിശോധനയെ മോശമായി കാണാറുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും നിങ്ങൾ സഹകരിക്കണം. ഇതിൽ അപമാനകരമായ കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഇന്ന ഉദ്യോഗസ്ഥന്റെ ബന്ധുവായിട്ടും അല്ലെങ്കിൽ ഇന്ന ഉദ്യോഗസ്ഥയായിട്ടും ഞങ്ങളെ പരിശോധിച്ചു എന്ന് പറഞ്ഞ സ്ത്രീകൾ പരാതിപ്പെടാറുണ്ട്. ഉദ്യോഗസ്ഥന്റെ ബന്ധുവിനെയും എല്ലാ ഉദ്യോഗസ്ഥരെയും ഡ്യൂട്ടിയിലുള്ളവർ അറിഞ്ഞുകൊള്ളണമെന്നില്ല. ചിലപ്പോൾ ബാഗുകളും മറ്റുമുള്ള കാരണത്താൽ സ്ത്രീകളെ കൂടുതൽ സമയം പരിശോധിക്കേണ്ടി വരും. ഇത് നിർബന്ധിതാവസ്ഥയാണ്. ഉദ്യോഗസ്ഥരായ പുരുഷന്മാരെയും പരിശോധനയ്ക്ക് വിധേയരാക്കുകയാണെങ്കിൽ അവരും അതിനെ മോശമായി കരുതരുത്. റബവയിൽ ജുമാ ദിവസവും പെരുന്നാൾ ദിവസങ്ങളിലും പരിശോധന നടത്താറുണ്ട്. പലപ്പോഴും ഞാനും പരിശോധനയ്ക്ക് വിധേയനായിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഈ സംവിധാനത്തെ മോശമായി കരുതിയിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ഓരോ ഹാദിമിനും എല്ലാവരെയും കുറിച്ച് പൂർണ്ണമായ വിവരമുണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ വ്യവസ്ഥയോടും നിങ്ങൾ പൂർണ്ണമായി സഹകരിക്കുക. ഒരിക്കലും പരാതിപ്പെടരുത്. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം വിവരിക്കപ്പെടുന്നുണ്ട്. ആദിയാനിൽ അഹ്റാരികളുടെ ഭീഷണിയുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവർ ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കബറിടത്തെയും മറ്റ് മഹാത്മാക്കളുടെ കബറുകളെയും അപമാനിക്കുമോ എന്ന ആശങ്ക നിലനിന്നിരുന്ന ഒരു ഘട്ടമുണ്ടായി. ഹസരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹുവിന്റെ നിർദ്ദേശത്താൽ യുവാക്കളെ കാവൽ നിർത്താനുള്ള ഏർപ്പാട് ചെയ്തു. കോഡ് നമ്പറും വിതരണം ചെയ്തു. ആരെങ്കിലും കോഡ് നമ്പർ പറയാതെ അകത്തു കടക്കാൻ ശ്രമിച്ചാൽ ഒരു കാരണവശാലും അവരെ കടത്തിവിടരുതെന്ന് ശക്തമായി നിർദ്ദേശിക്കുകയും ചെയ്തു. ഒരു പ്രാവശ്യം ഇത് ശരിയായ നിലയിൽ നടപ്പിൽ വരുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു രാത്രിയിൽ രഹസ്യമായി പോയി. അപ്പോൾ ഖാദിങ്ങൾ തടഞ്ഞു. തന്റെ പേര് അദ്ദേഹം പറഞ്ഞുവെങ്കിലും കോഴി നമ്പർ പറയാത്ത കാരണത്താൽ അദ്ദേഹത്തെ അകത്തേക്ക് കടക്കാൻ അവർ അനുവദിച്ചില്ല. അത് കണ്ടപ്പോൾ ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം സന്തോഷം പ്രകടിപ്പിച്ചു. ഈ ഖാദിങ്ങളാണ് ശരിയായ നിലയിൽ തങ്ങളുടെ ചുമതല നിർവഹിക്കുന്നതെന്ന് പറയുകയും ചെയ്തു. ഈ ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടുള്ളത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഇതിനെ മോശമായി കാണേണ്ട ആവശ്യമില്ല. പക്ഷേ ഡ്യൂട്ടിയിലുള്ള പുരുഷന്മാരോടും സ്ത്രീകളോടും ഞാൻ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പെരുമാറ്റത്തിൽ ഒരുവിധത്തിലുള്ള വെറുപ്പും കാണിക്കരുത്. ചിലർ കഠിനമായി പെരുമാറാറുണ്ട്. കഴിഞ്ഞ വർഷം ഈ സംബന്ധമായി പരാതിയും ലഭിച്ചിരുന്നു. അള്ളാഹു ഈ ജൽസ അനുഗ്രഹീതമാക്കി തീർക്കട്ടെ. എല്ലാവരെയും എല്ലാ രീതിയിലെയും തന്റെ സംരക്ഷണത്തിൽ വെക്കുമാറാകട്ടെ. ആരെയും വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും നമ്മളിൽ നിന്നുണ്ടാകാതിരിക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും തങ്ങളുടെ ചുറ്റുപാടും ശ്രദ്ധിക്കേണ്ടതാണ്. സെക്യൂരിറ്റിക്കുള്ള ഏറ്റവും നല്ല മാർഗം ഇത് തന്നെയാണ്. ഓരോരുത്തരും കരുതലുള്ളവരാകുമ്പോൾ ഉപദ്രവകാരികൾക്ക് ഉപദ്രവിക്കാനുള്ള അവസരം കിട്ടുകയില്ല. പക്ഷേ ഇത് സംബന്ധമായി ഒരു കാര്യം ഓർമ്മിക്കുക, സംശയകരമായ നിലയിൽ ഏതെങ്കിലും സ്ത്രീയെയോ പുരുഷനെയോ കണ്ടാൽ അവരെ നിരീക്ഷിക്കേണ്ടതാണ്. സംരക്ഷണ വിഭാഗത്തെ അറിയിക്കുകയും വേണം. നേരിട്ട് ഒരിക്കലും അവരുമായി ഇടപെടരുത്. സംരക്ഷകർ വരുന്നതുവരെ അവരുടെ ചലനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഓരോരുത്തരും തങ്ങളെ തിരിച്ചറിയൽ കാർഡ് ഒപ്പം കരുതുക. ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചാൽ ഉടനെ അവരെ കാണിക്കുക. കഴിഞ്ഞ വർഷം എല്ലാ ആശങ്കകളും ഉണ്ടായിട്ടും ഈ നാട്ടുകാരിൽ നമ്മുടെ അച്ചടക്കവും സംഘടനാ പ്രവർത്തനവും വളരെ സ്വാധീനമുണ്ടാക്കി. അതിനാൽ ഈ വർഷവും ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അള്ളാഹു എല്ലാവർക്കും നല്ല സ്വഭാവം കാഴ്ചവെക്കാൻ സൗഭാഗ്യം നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയും ഈ ദിനങ്ങളിൽ ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുമ്പോൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഹസ്രത്ത് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുമ്പോൾ യാത്രയുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നും ദുഃഖം പേറി തിരിച്ചു വരുന്നതിൽ നിന്നും ജോലി ഭംഗിയായി ചെയ്തതിനു ശേഷം അത് താറുമാറാകുന്നതിൽ നിന്നും മർദ്ദിതരുടെ ശാപപ്രാർത്ഥനയിൽ നിന്നും കുടുംബങ്ങളിലും സ്വത്തുക്കളിലും മോശമായ ദൃശ്യം കാണുന്നതിൽ നിന്നും അള്ളാഹുവിനോട് അഭയം തേടിയിരുന്നു. അള്ളാഹു നമ്മളിൽ ഓരോരുത്തരെയും എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. യാത്ര നമുക്കൊരു ദോഷവും വരുത്താതിരിക്കട്ടെ. കഠിനമായ കാലാവസ്ഥ നമുക്ക് നഷ്ടം വരുത്താതിരിക്കട്ടെ. സുഖകരമായി വീട്ടിൽ തിരിച്ചെത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ജൽസയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ ദുആ ചെയ്തു, ഈ ജൽസയിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് എത്രത്തോളം ആളുകൾ സന്നദ്ധരായിട്ടുണ്ടോ അള്ളാഹു അവർക്ക് സൽഫലം നൽകുമാറാകട്ടെ. അവരുടെ ഓരോ ചുവടിനും അവർക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ സുമ്മ ആമീൻ. വീണ്ടും പറയുന്നു, അവസാനമായി ഈ ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അള്ളാഹുവിന് വേണ്ടിയുള്ള ഈ ജൽസയിൽ പങ്കെടുക്കുന്നതിനായി യാത്ര ചെയ്യുന്ന ഓരോരുത്തരോടും ഒപ്പം അവൻ ഉണ്ടായിരിക്കുമാറാകട്ടെ. അവർക്ക് മഹത്തായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവരിൽ കരുണ ചൊരിയുമാറാകട്ടെ. അവരുടെ ബുദ്ധിമുട്ടുകളും അസ്വാസ്ഥ്യങ്ങളും അവർക്ക് എളുപ്പമാക്കി തീർക്കട്ടെ. അവരുടെ ദുഃഖവും വേദനയും അകറ്റുമാറാകട്ടെ. എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും അവരെ മോചിപ്പിക്കുമാറാകട്ടെ. അവരുടെ സദുദ്ദേശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള വഴികൾ അവർക്ക് തുറന്നു കൊടുക്കുമാറാകട്ടെ. ഉയർത്തെഴുന്നേൽപ്പ് നാൾ തന്റെ അനുഗ്രഹീത ദാസരോടൊപ്പം അവർ എഴുന്നേൽപ്പിക്കുമാറാകട്ടെ. അവരുടെ യാത്രാ അന്ത്യം അവർക്ക് ശേഷം അവരുടെ പ്രതിനിധിയായി തീരാൻ മഹത്തമുടവിനും മഹാ ഉദാര്യവാനും കരുണാമയനും പ്രയാസങ്ങൾ അകറ്റുന്നവനുമായ അള്ളാഹുവേ, ഈ എല്ലാ പ്രാർത്ഥനകളും നീ സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ എതിരാളികളുടെ മേൽ വ്യക്തമായ അടയാളങ്ങൾ കൊണ്ട് നീ വിജയം നൽകണമേ. എല്ലാ ശക്തിയും കഴിവും നിനക്ക് മാത്രമാണ്. ആമീൻ സുമ്മ ആമീൻ. അള്ളാഹു നമ്മെ ഈ എല്ലാ ദുആകളുടെയും അനന്തരാവകാശികളാക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് നഹ്മദുഹു വ നസ്തഈനുഹു വ നസ്തഗ്ഫിറുഹു വ നുഅ്മിനു ബിഹി വ നതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن نشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم وَلَذِكْرُ اللَّهِ